Hello dears, today we are going to discuss Plato, the great Greek philosopher who has laid the foundations of Western thought and Western philosophy. Plato was born in 428 BC in Athens to an aristocratic family, and at the age of 20 he became the disciple of Socrates. After the death of Socrates, Plato left Athens and he traveled through Italy and Egypt. When he came back, he founded an academy in Athens. As we all know, as we had discussed in the last classes, we know that he was influenced by a number of pre-Socratic thinkers like Heraclitus, Parmenides, Pythagoras, Protagoras, etc. So we are not going to discuss detail because I have already given a voice note on the same. So today we will be mainly discussing about what are Plato's contributions into Western philosophy. So Plato's philosophy is mainly in dialogue form, and in most of the cases it is Socrates who is set as the main speaker, and most of his writings are in dialogic form between Socrates and his disciples. And we know some of the important works or dialogues of Plato are Apology, Charmides, Crito, Euthyphro, Gorgias, Ion, Laches, Protagoras, Lysis, and the first book of Republic. These are some of the his works in the dialogue form. And many of his works are devoted to define and to detail, to understand concepts like virtue, temperance, courage, piety, and justice. And in all of these works, when you look at all these works, we understand that Plato tries to seek a rational analysis to define the essence of such concepts. He challenges, rejects, discusses their meanings as it is already conferred by the conventional authority and tradition. So he challenges them, the accepted notions about these concepts of the society. So, and most of his dialogues move into the various realms of epistemology, metaphysics, political theory, and art. And one of his important contributions, philosophical contributions, is his idea of forms, his theory of forms. The theory of forms was mainly systematically expounded, understood in his work Phaedo and the Republic. In this theory of forms, he tries to say how the world we see, we perceive, the familiar world we know, is not independent and self-sufficient. He says it is not a real world, even though the objects in it exist. For example, like we know, like we sleep on a bed, we know that it is a real object, but he says that it is not a real world. Why? Because he says it is dependent upon another world. So, what is the speciality of this another world? He says that this another world is made up of pure forms. Got it? Or ideas, which can be apprehended or understood only by reason and not by our bodily sense perceptions. Meaning that this idea of forms. What is this forms? For example, when I say that you have or you are sleeping on a bed, we know that what is the speciality of a bed in the sense cot, or kattil. So what is the speciality of this cot? You have a rectangle shaped platform with four legs, right? So the shape can vary according to your taste and creativity, but the form is of the same. Like you have the four legs and a rectangle shaped wide platform. So he says that even this particular bed or cot has a form somewhere. So he likes to call it as the ideal world. So ideal world consists of the perfect forms of everything that we see and perceive in our natural world, the real world. Got it? So he says whatever that we use in our real world is just a replica of what the ideal forms in the somewhere. So he says you can understand this ideal this form only through reason. It's in your mind, you have to reason it out. But the things in the real world, you can experience it through your bodily senses. അതായത് നമ്മൾ കിടക്കുന്ന കട്ടിലിനെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ, നല്ല സുഖത്തിൽ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കത് കട്ടിലാണെന്ന് മനസ്സിലാവും അല്ലേ? അപ്പം അതേപോലെ, സോ ഹി സേസ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജെക്ട്സ് ഇൻ ദ റിയൽ വേൾഡ് ബൈ യുവർ ബോഡിലി സെൻസസ് ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയൽ വേൾഡ് ഓഫ് ഫോംസ് ത്രൂ യുവർ റീസൺ, ത്രൂ യുവർ ലോജിക്. സോ ദാറ്റ് ഇസ് വാട്ട് ഹി സേസ് അബൌട്ട് ദ the theory of forms. And he says that anything is good and it is in of good quality because it is beautiful or good because it partakes of the ideal form of beauty which exists in the higher realm. So this ideal world is somewhere in a higher realm, we don't know where it is. So what is it? You have whatever you see, whatever you do, any beautiful thing has its beauty because it is a copy of the ideal form somewhere. Okay, so so here look at this. A bed in the physical world is an imperfect copy of the ideal bed in the world of forms. So he says, according to Plato, the world of forms, the ideal forms, it is changeless and eternal. Got it? It is changeless and eternal. It is the world of essences, unity and universality. But the physical world, the natural world which we are living, he says that it is characterized by perpetual change and decay. Everything dies and decay, but there it is the essence that matters. The ideal world, it is the essence of that thing that matters, but in the physical world everything dies and decay. That it is mere existence that is there. So what is the central function of the theory of forms? It is to unify groups of objects or concepts in the world, referring them back to a common essence and thereby making sense of our innumerably diverse experience. So what exactly is he trying to say through this theory of forms? He has to bring a meaning to everything that is happening in this physical world. So he says, what is it? You have to give a common essence to the things that we see and perceive in the natural world, and it attempts to give reality an objective foundation. ഇപ്പം നാല് കാലും ഒരു പ്ലാറ്റ്ഫോമും ഉള്ള ഒരു ഫോമിന് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ മോഡിഫൈ ചെയ്യുന്നു, അത് ഫിസിക്കൽ വേൾഡിലാണ് നടക്കുന്നത്. ഐഡിയൽ വേൾഡിലല്ല, ഐഡിയൽ വേൾഡിൽ അതിൻ്റെ ഒരു ഫോം, ഒരു ടെംപ്ലേറ്റ് പോലെയാണ്. ദ ഐഡിയൽ, ദ പെർഫെക്റ്റ് ഫോം ഓഫ് ദ ബെഡ് ഇസ് ദെയർ ഇൻ ദ ഐഡിയൽ വേൾഡ്. ബട്ട് അതിനകത്ത് എന്താ പറയുക, കമ്പി കൊണ്ട് വേണോ, മരം കൊണ്ട് വേണോ, അതോ ഡെക്കറേഷൻസ് വേണോ, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഗോട്ട് ഇറ്റ്? സോ ഹി സേസ് ദാറ്റ് യു ടു ഗിവ് റിയാലിറ്റി ആൻഡ് ഒബ്ജക്റ്റീവ് ഫൗണ്ടേഷൻ, ഭയങ്കര ഒബ്ജക്റ്റീവ്, ഒരു സബ്ജക്റ്റീവ് പെർസെപ്ഷൻസിലൂടെ അല്ലാതെ ഒരു ഒബ്ജക്റ്റീവ് നോമേറ്റീവ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യം, തിയറി ഓഫ് ഫോംസിലൂടെ പ്ലേറ്റോ ഉദ്ദേശിക്കുന്നത്. നോ Now, this theory had importance in our Western philosophy till 18th century. So, 18th century lana enlightenment project ennu parayunnathu, enlightenment is coming. So, what happens in this time is people started to understand knowledge or absolute truth as not innately present in the mind, but they are deriving from what the particulars of sense experience. How do you experience things? Your bodily perceptions, your bodily senses. ഇതിലൂടെയൊക്കെയാണ് നോളജിനെ നമ്മൾ അറിയുന്നത് എന്നുള്ളൊരു തോട്ട് 18th സെഞ്ചുറി ആയപ്പോഴത്തേക്കും ബൈ ദ കമ്മിങ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേറ്റോയുടെ ഈ യൂണിവേഴ്സൽ തിയറി ഓഫ് ഫോംസിന് ഒരു ചലഞ്ച് വരികയാണ്. ടിൽ ദാറ്റ് പർട്ടിക്കുലർ ടൈം ദിസ് തിയറി ഓഫ് ഫോംസ് ഹാഡ് എ ഹെവി ഇൻഫ്ലുവൻസ് ഇൻ വെസ്റ്റേൺ തോട്ട് ആൻഡ് ഫിലോസഫി. There were many objections to Plato's theory of forms. And one is, first point is that he is not clear when he says about the connection between the realm of forms and the physical world. So, for example, ഒരു അതിനെ ഏറ്റവും ആ theory of formsും എന്താ പറയുക, realm of forms, the ideal formും worldും നമ്മുടെ ഫിസിക്കൽ വേൾഡും തമ്മിലുള്ളൊരു റിലേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റിയ ഒരു ടേം ഒന്നും അവർക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഹി ഇസ് നോട്ട് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദസ് നോട്ട് പർട്ടിക്കുലർ ക്ലാരിറ്റി ബിറ്റ്വീൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു വേൾഡ്സ്. ആൻഡ് ദർ ആർ മെനി പീപ്പിൾ ഹു യൂസസ് വേർഡ്സ് ലൈക്ക് ഇൻ ട്രാൻസ്ലേഷൻ ലൈക്ക് ഇമിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ, കോമൺനെസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ദർ വാസ് നോ ക്ലാരിറ്റി ദർ ദെൻ. And Aristotle vayangara strong aayittu criticize cheyyunnundu Plato ne, that he says that even Plato was mistaken in viewing the forms, the ideal forms, as actually existing in some abstract realm il exist cheyyunnathayittu he was mistaken ennum Aristotle challenge cheyyunnundu. Now that is one important aspect or contribution of Plato, the theory of forms, into Western philosophy, Western thought. Now the second one is, what does he say in Aeon ennu parayna Plato's book il, what does he say about the poets, what are his ideas about poets? This is important because we find that in Aeon he says something about the poets, and he says some other things about poets in his Republic. So it is like very contrasting. So in that sense it is important to know what is Plato's opinions about the poets in Aeon. The first book that he says about poets is Aeon. So in that it is again the central character is Socrates, and Socrates actually meets a person, a rhapsody. A rhapsode is somebody who recites a Greek classic poem, epic poem. So he meets a rhapsody and he says, cross examines the singer on the nature of his art. How does he recite Homer, and what is his opinions about Homer and all? Like I have already given the summary, so you can actually go through that and you will get a clear idea about Aeon. And I hope you must have watched the videos that I had sent in the last class. It also gives you a fair idea about what Plato's ideas on poets are. So in Aeon, Socrates points out that the rhapsody, like the poet himself, is in a state of divine possession. So he says that a poet, when he recites, he enters into a state of divine possession. So, and he does, once he start reciting the poem, he does not speak with his own voice. He is what? This his voice is merely a medium through which the God speaks. Got it? So the poet himself is in a divine possession, and when the rhapsody starts, or rhapsode, when he starts to speak or recite the poem, he also enters into the state of a divine possession. So it is through, it is God himself who is speaking through the rhapsode's voice, he says. Now, നമ്മൾ ഈ പോയിംസ് ഒക്കെ ശ്രദ്ധിച്ചാൽ, ഒരു ഒരു പെർട്ടിക്കുലർ കാലഘട്ടം വരെ, വി നോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പോയിംസ് സ്റ്റാർട്സ് വിത്ത്, ഓർ എപ്പിക് പോയിംസ് സ്റ്റാർട്സ് വിത്ത് ദ ഇൻവോക്കേഷൻ ഓഫ് ദ മ്യൂസ്. സോ ദ മ്യൂസ് ഈസ് ആക്ച്വലി സംബഡി ഹു ഇൻസ്പയേഴ്സ് ദ ഗോഡ്, ഹു ഇൻസ്പയേഴ്സ് ദ പോയറ്റ്. സോ എവറി പോയിം സ്റ്റാർട്സ് വിത്ത് എൻ ഇൻവോക്കേഷൻ ടു ദ മ്യൂസ്. സോ ഹി സേയ്സ് ദ മ്യൂസ് ഇൻസ്പയേഴ്സ് ദ പോയറ്റ്. ഇറ്റ് ഈസ് ദ ഡിവൈൻ ഇൻസ്പിരേഷൻ. ദ പോയറ്റ് who in turn passes this inspiration to the rhapsode, who produces what? Rhapsode inde joli endana? Poet ezhuthiyathu ettom manoharamayittu janangalilekku recite cheythu ethikkya ennalladana. Appo adukondu thanne he produces an inspired emotional effect on the spectators, who the rhapsode, the reciter. Got it? So Socrates compares this rhapsode with that of a magnet. So he says this process of divine possession or inspiration is like a magnet. Socrates likens this process to a magnet which transmits its attractive power to a series of iron rings, which in turn passes on the attraction to other rings suspended from the first set. അതായത് ഒരു മാഗ്നറ്റ്, മാഗ്നറ്റിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അയൺ റിംഗ്, ആ അയൺ റിങ്ങിൻ്റെ താഴേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുറേ ചെയിൻ ഓഫ് അയൺ റിങ്സ്, അതുപോലെയാണ് ഗോഡ്, പോയറ്റ്, റാപ്സോഡ്, അങ്ങനെ അങ്ങനെ സ്പെക്ടേറ്റേഴ്സ്, ഇങ്ങനെ കിടക്കുന്നത് ആ റിങ് എന്ന് പറയുകയാണ്. സോ ഹി സേയ്സ് ദ മ്യൂസ് ഈസ് ദ മാഗ്നറ്റ് ഓർ ദ ലോഡ് സ്റ്റോൺ. Lord Stone എന്നാണ് പറയുന്നത് ദ മ്യൂസിനെ, ദ ഡിവൈൻ ഇൻസ്പിറേഷനെ. ദ പോയറ്റ് ഇസ് ദ ഫേസ്റ്റ് അയൺ റിങ്. പോയറ്റിൽ നിന്നത് സെക്കൻഡ് അയൺ റിങ് ആവുന്ന, മിഡിൽ റിങ് ആവുന്ന റാപ്സോഡ്. ആൻഡ് ദ ഓഡിയൻസ് ഇസ് ദ ലാസ്റ്റ് റിങ് ഇൻ ദ ചെയിൻ ഓഫ് റിങ്സ് അറ്റാച്ച് ടു ദ മാഗ്നറ്റ്. സോ ദാറ്റ് ഇസ് ഹിസ് ഒപ്പീനിയൻ അബൌട്ട് പോയറ്റ്സ് ആൻഡ് റാപ്സോഡ്സ് ഇൻ ഹിസ് ബുക്ക് അയോൺ. Then we understand that he has clearly demarcated the line between philosophy and poetry in immediately endha paraya republic ezhuthunnathinu munpu thanne pulli aa oru line set cheyittundu, boundary set cheyittundu, the boundary between the poet and the whom philosopher. So he says, poetry in every sense is different from reason, philosophy. So he says reason is the realm of philosophy and it is not the realm of poetry. Poetry is in every sense, in its nature, is steeped in emotional transport and lack of self-possession, he says. Having said this, Plato speaks of poet as holy and divinely inspired. Got it? He says poets are holy and divinely inspired. But interesting thing is that after his republic, his writing Republic came up, his entire opinion of poetry is changed. So he actually says that poetry failed to examine justice in itself, because he says poetic knowledge is confined to the realm of appearance, to the world of appearance. So he says that poetry, as it expresses or as it shows us only the world of appearance, He says that it has failed to examine justice. And he says that the poetry must do the moral function of teaching morality. It has failed to examine justice. So what is it? Justice is the highest form of morality, and therefore, since it cannot examine justice in itself, as poetry deals with the world of appearance, it cannot teach us what morality. Okay, so he says that reality as against appearance is more what good and perfect. It is complete, it is perfect, and it is good. And to perceive the good, what is to perceive the reality. Therefore, poetry which does not understand these is not looking at things in this sense, it is just merely, according to him, it just deals with what appearance, it won't be able to teach us what morality. Got it? So poetry cannot effectively do this moral function of the society because it deals with the world of appearance only. Okay, so now therefore he banishes poets from his ideal republic. So he says they are twice removed from the reality. Got it? For example, when I say theory forms edukkaani namakkariya alle Plato endha parayunnu, there is an ideal world and real world is just a replica, is an imitation of the ideal world. Ini poets endha cheynathu, ee realistic aayittu kaanunna kaaryangalde പറ്റിയാണ് പോയിറ്റ്സ് എഴുതുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവരെ എന്തിനെയാണ് അവർ എഴുതുന്നത്? ഈ റിയൽ വേൾഡിലുള്ള കാര്യങ്ങളാണ് അവർ എഴുതുന്നത്. അത് എഗെയിൻ ഇസ് ആൻ ഇമിറ്റേഷൻ ഓഫ് വാട്ട് എവർ ദ പോയിറ്റ്സ് ഇസ് റൈറ്റ് ഇസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ദ റിയൽ വേൾഡ്. പഠിക്കും. അപ്പോൾ അത് എന്തായി? പോയിറ്റ്സ് ആർ ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയൽ ഐഡിയൽ വേൾഡ്. Got it? അതുകൊണ്ടാണ് പോയറ്റ്സ് ആർ ബാനിഷ്ഡ് ഫ്രം ഹിസ് ഐഡിയൽ റിപ്പബ്ലിക്. Got it? ഇങ്ങനെ കോപ്പി അടിക്കുന്ന അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് റിപ്പബ്ലിക്കിലേക്ക് വേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ആര് പറയുന്നത്? പ്ലേറ്റോ പറയുന്നത്. ആൻഡ് ദിസ് ഹിസ് തിയറി ഓഫ് ഇമിറ്റേഷൻ ഇസ് ഓൾസോ കോൾഡ് ആസ് വാട്ട് മൈമസിസ് ഓർ മിമസിസ് എന്നൊക്കെ MIMESIS പ്ലേറ്റോസ് മിമസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. Plato calls poetry as an imitation or mimesis or representation. Got it? He says the world the poet represents is a representation of the original reality, and therefore the poet's imitation is an imitation of an imitation, twice removed from reality and truth. So what is it? The poet represents things as they appear to be, not as they are. എന്ന് വെച്ചാൽ എന്താണ്? As they are എന്നുള്ളത് എവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്? The ഐഡിയൽ വേൾഡിലാണ്. ഐഡിയൽ വേൾഡിലാണ് ശരിക്കും അവരെങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഇമിറ്റേഷൻ മാത്രമാണ് രണ്ടാമത്തെ വേൾഡിലുള്ളത്, ദ റിയൽ വേൾഡിലുള്ളത്. പ്ലേറ്റോയിൻ്റെ ഉള്ളിൽ പ്ലേറ്റോ പറയുന്നതനുസരിച്ച് പോയറ്റ്സിൻ്റെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇമിറ്റേഷൻ ഓഫ് ആൻ ഇമിറ്റേഷൻ. മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? അതുകൊണ്ടാണ് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളിൽ ട്രൂത്തോ മൊറാലിറ്റിയോ ജസ്റ്റിസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് എന്താണ്, പൊള്ളയായ ഒരു അപ്പിയറൻസിനെയാണ് അവർ കാണിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് ഹി ഡസ് നോട്ട് ഹാവ് ഗിവ് എൻ ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഫോർ പോയറ്റ്സ് ഇൻ ഹിസ് ഐഡിയൽ റിപ്പബ്ലിക്. ഹി ഓൾസോ സേയ്സ് ദാറ്റ് പോയട്രി ഡീൽസ് വിത്ത് പാഷൻസ് ആൻഡ് നോട്ട് വിത്ത് റീസൺ. ഗോട്ട് ഇറ്റ്? റീസൺ ഒൺലി ക്യാൻ ലീഡ് അസ് ടു വാട്ട് മൊറാലിറ്റി ആൻഡ് ട്രൂത്ത്. So now the appeal of poetry is much lower, less rational. Okay. So he also says that it misrepresents gods, that is, they make them, poets make them, ചില ക്യാരക്ടേഴ്സ് ഒക്കെ പോയിട്ട് ഹോമറിലൊക്കെ എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഗ്രീക്ക് ഇതൊക്കെ എടുക്കും, എപ്പിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുശുമ്പുള്ള ദൈവങ്ങളുണ്ട്, അസൂയുള്ള ദുഷ്ടത്തരം ചെയ്യുന്ന ദൈവങ്ങളുണ്ട്. ബട്ട് ഇറ്റ് സോ ഹി സേസ് ഹൗ ക്യാൻ എ പോയറ്റ് മിസ്റെപ്രസെൻറ്റ് എ ഗോഡ്. സോ ദാറ്റ് ആക്ച്വലി അഫക്ട്സ് ദ വേർച്യൂ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ തന്നെ ഒരു ഇമ്മോറലായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ. ദൈവങ്ങൾക്ക് കുശുംബന്മാരാവാമെങ്കിൽ നമുക്കും കുശുംബന്മാരായിക്കൂടെ? ബട്ട് ഇറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ മിസ് മെസ്സേജ് ഇസ് ബീങ് സെൻറ്റ് ടു ദ സൊസൈറ്റി. സോ ഹി സേസ് poets also misrepresent gods, that is, make them jealous, make them passionate, mean spirited, revengeful. So in all these accounts he says that the poets are disqualified to enter into his ideal concept of a republic. And he also gives them one last chance. So he says you can bring back the poets from exile if poets can prove that there is more to poetry than mere pleasure. Pleasure മാത്രമല്ല പോയട്രിയുടെ പർപ്പസ് എന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ പോയറ്റ്സിന് എൻ്റെ റിപ്പബ്ലിക്കിലേക്ക് തിരിച്ച് വരാം എന്ന് പറയുകയാണ്. ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് സം ഗുഡ് എഫക്ട്സ് ഓൺ സൊസൈറ്റി ഓർ ഓൺ ഹ്യൂമൻ ലൈഫ്, ദാറ്റ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ഹ്യൂമൻ ലൈഫ് എന്ന് തെളിയിക്കാൻ പറ്റുകയാണ് എങ്കിൽ. സോ പ്ലേറ്റോയുടെ തന്നെ വാക്കിൽ പറയുകയാണെങ്കിൽ, വൺ ഷുഡ് കൺസീഡ് ദാറ്റ് ഹോമർ ഇസ് ദ സുപ്രീം പോയറ്റ് ആൻഡ് ദ ഒറിജിനൽ ട്രജേഡിയൻ, ബട്ട് യു ഷുഡ് ഓൾസോ റെക്കഗ്നൈസ് ദാറ്റ് ദ ഒൺലി പോയിംസ് വി ക്യാൻ അഡ്മിറ്റ് ഇൻ ടു അവർ കമ്മ്യൂണിറ്റി ആർ ഹിംസ് ടു ദ ഗോഡ്സ് ആൻഡ് യോളജീസ് ഓഫ് വെർച്വസ് മെൻ. ബട്ട് ഇറ്റ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് സം എഫക്ട് ഓൺ ദ സൊസൈറ്റി ഓർ ഓൺ ഹ്യൂമൻ ലൈഫ് ഇൻ ജനറൽ. And he also banishes literature and arts because they have no political utility and it may have an adverse influence on the various virtues. And he also he banishes them on political grounds and honors them by other standards. And he what is it, it is judged, the poetry, you can say poetry is judged for the single offense or the allegation against poets is that they distort truth and unethical teaching or inspiration and not for its own merit or demerit as a creative art. And Plato himself, when you look at Plato himself was not just a great admirer of Homer, but he was also a great maestro in language, poetic language. And his dialogues, when you read through his dialogues, we can understand that even his writing itself, the method, the form, the dialogic form itself is is a sign of his poetic genius ennaanu parayunnu, poetic imagination ennaanu parayunnathu. And he has extensively used similes, metaphors, parables and other figurative devices, literary devices, very effectively he has used in his works. And his allegory of the cave ennu parayunnathu, Plato's allegory of the cave ennu parayunnathu athra famous aayittulla stylistic device aanu, example aanu for his extensive use of the poetic skill. And Philip Sidney, poet Platone petti parayunnathu bayangara interesting aanu. Of all philosophers I have esteemed him most worthy of reverence, and with great reason, since of all philosophers he is the most poetical ennaanu Platone petti parayunnathu. And when you look at Plato's relevance in present day. You can say that he is one of the greatest critics of all time, and he has guided the coming the next generation of critics of Western thought and philosophy. So he has primarily laid the foundation of Western thought and philosophy. With that, on that count, I think we can stop this discussion on Plato. Thank you.